2019 നവംബർ 20 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ഫാത്തിമയുടെ മരണം ഉയർത്തുന്ന ചോദ്യങ്ങൾ. ചെന്നൈ IIT ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ഫാത്തിമ ലത്തീഫിന്റെ ദുരൂഹമരണം സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തീർത്തും അസ്വാഭാവികമായ നിലയിലാണ് കാര്യങ്ങൾ. ബന്ധുജനങ്ങളെ മാത്രമല്ല രാജ്യത്തെ മൊത്തത്തിൽ ഞെട്ടിച്ച സംഭവമായി മാറിയിട്ടും തൃപ്തികരമായ നിലയിൽ അന്വേഷണം മുന്നോട്ടു കൊണ്ടുപോകാൻ വലിയ സമ്മർദ്ദങ്ങൾ തന്നെ വേണ്ടിവന്നു എന്നതാണ് ഒട്ടും മനസ്സിലാകാത്ത കാര്യം. IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെക്കുറിച്ച് പുറത്തുള്ള ധാരണകൾ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന പലതും അവിടെ നടക്കാറുണ്ടെന്ന വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവേശന പരീക്ഷയിൽ ഒന്നാം റാങ്കോടെ ചെന്നൈ IIT 5 വർഷം നീളുന്ന ഹ്യൂമാനിറ്റീസ് പഠനത്തിനെത്തിയ ഫാത്തിമ ആദ്യ വർഷം പകുതി എത്തും മുമ്പേ പഠനത്തോട് മാത്രമല്ല ജീവിതത്തോട് തന്നെ വിട പറഞ്ഞുവെങ്കിൽ തക്കതായ കാരണമില്ലാതെ വരില്ല. അതിലേക്കും അന്വേഷണം നീളുന്നതിനിടയിലാണ് അനിഷ്ടകരമായ പലതും കേൾക്കേണ്ടി വരുന്നത്. 3 അധ്യാപകരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഫാത്തിമ മൊബൈലിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ സ്വയം സംസാരിക്കുന്നതാണ്. ഈ അധ്യാപകരിൽ നിന്നുണ്ടായ മാനസിക പീഡനമാണ് ആ കുട്ടിയെ തളർത്തിയത്. സെമസ്റ്റർ പരീക്ഷയിൽ മനഃപൂർവ്വം മാർക്ക് കുറച്ചു നൽകിയതും ക്ലാസ്സിൽ ചില അധ്യാപകരിൽ നിന്നും തുടർച്ചയായി നേരിടേണ്ടി വന്ന വിവേചനവുമെല്ലാം മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്. ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗക്കാരായ കുട്ടികൾ ഇവിടെ മാത്രമല്ല ഏത് ഉന്നത വിദ്യാകേന്ദ്രങ്ങളിലും നേരിടേണ്ടി വരുന്ന ദുരനുഭവമാണിത്. ഓരോ കുട്ടിയെയും അടുത്തെറിഞ്ഞ് അവരെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ പര്യാപ്തമായ അധ്യയനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിൽ IIT പോലുള്ള ഉന്നത സ്ഥാപനങ്ങൾ കീർത്തികേട്ടതാണ്. അതേസമയം തന്നെ വർണ്ണവേറീകരണം താഴ്ന്ന വിഭാഗം കുട്ടികളോട് കടുത്ത വിവേചനം പുലർത്തുന്ന അധ്യാപകരുടെ സംഖ്യയും കുറവല്ല. ചെന്നൈ IIT ആരോപണ വിധേയരായ അധ്യാപകരെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതുപോലൊരു സ്ഥാപനത്തിന് അങ്ങേയറ്റം കളങ്കമുണ്ടാക്കാൻ പോരുന്നതാണ്. ദുരൂഹത പേറുന്ന ഫാത്തിമയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സ്ഥാപനത്തിൽ നടന്നുവരുന്ന വിദ്യാർത്ഥിവിരുദ്ധ പ്രവണതകൾ ഇല്ലാതാക്കാൻ കൂടി ഉതകുന്ന തരത്തിലായാൽ ഭാവിയിൽ ഇവിടെ പ്രവേശനം നേടിയെത്തുന്ന കുട്ടികൾക്ക് പ്രയോജനകരമാകും. ഫാത്തിമ ലത്തീഫ് അസാധാരണ കഴിവുകൾ ഉള്ള ഒരു കുട്ടി ആയിരുന്നുവെന്നാണ് ഈ കുടുംബത്തെ അടുത്തറിയാവുന്നവരും അധ്യാപകരുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. കുട്ടിക്കാലം തൊട്ടേ നല്ല വായനാശീലം സ്വായത്തമാക്കിയ ഫാത്തിമ വലിയ പ്രതീക്ഷകളോടെയാണ് IIT പഠനം തിരഞ്ഞെടുത്തത്. ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനാണ് ലക്ഷ്യമിട്ടത്. പഠനത്തിൽ എന്നും മികവ് കാട്ടിയിരുന്ന ഫാത്തിമ തന്റെ ലക്ഷ്യം പ്രാപിക്കുമെന്ന് തന്നെ വീട്ടുകാരും ബന്ധുജനങ്ങളും വിശ്വസിച്ചിരുന്നു. ഫാത്തിമ ഉത്തരം ലഭിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ ശേഷിപ്പിച്ചാണ് ഈ ലോകത്തുനിന്ന് പോയിരിക്കുന്നത്. ഈ ദുരന്ത സംഭവത്തോട് ക്യാമ്പസ് അധികൃതരുടെയും ലോക്കൽ പോലീസിന്റെയും സമീപനവും ഏറെ ഞെട്ടലും വേദനയും ഉളവാക്കുന്നതാണ്. അങ്ങേയറ്റം ലാഘവത്തോടെയാണ് അധികാരികൾ ഈ മരണത്തെ കാണുന്നത്. അതുകൊണ്ടാണ് പാർലമെന്റിൽ ഉൾപ്പെടെ ഫാത്തിമയ്ക്ക് നീതി തേടി വൻ പ്രതിഷേധം ആഞ്ഞടിച്ചത്. സംഭവത്തെക്കുറിച്ച് പ്രത്യേക ചർച്ചയ്ക്ക് പോലും കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. ആരോപണ വിധേയരായ അധ്യാപകരെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രമായില്ല, ആരോപണം ശരിവയ്ക്കുന്ന ചെറിയ തെളിവ് പോലും ലഭിച്ചാൽ ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണം. കുട്ടികളെ ജാതിമത അടിസ്ഥാനത്തിലും സാമ്പത്തികാടിസ്ഥാനത്തിലും വേർതിരിച്ചു കാണുകയും അവരോട് വിവേചനപരമായ സമീപനം പുലർത്തുകയും ചെയ്യുന്ന അധ്യാപകർ ഈ തൊഴിലിനു തന്നെ അർഹരല്ലാത്തവരാണ്. ക്യാമ്പസിന് പുറത്തായിരിക്കണം ഇത്തരം ജാതികോമരങ്ങളുടെ സ്ഥാനം. രാജ്യത്തെ 8 IIT കഴിഞ്ഞ 10 വർഷത്തിനിടെ 52 കുട്ടികൾ വിവിധ കാരണങ്ങളാൽ ജീവനൊടുക്കിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ സമഗ്രമായ അന്വേഷണവും വിലയിരുത്തലും ആവശ്യപ്പെടുന്നുണ്ട്. ചെന്നൈ IIT ആത്മഹത്യയിൽ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 2 മലയാളി കുട്ടികളടക്കം 4 പേരാണ് സമ്മർദ്ദം താങ്ങാനാവാതെ ഇവിടെ ജീവനൊടുക്കിയത്. കഠിന പരിശ്രമത്താൽ പ്രവേശന കടമ്പ കടന്ന് വലിയ പ്രതീക്ഷകളോടെ പഠിക്കാൻ തന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ള ദുർവിധിയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു രോഗത്തിന്റെ ലക്ഷണം തന്നെയാണ്. രോഗം കൃത്യമായി കണ്ടുപിടിക്കേണ്ടതും പ്രതിവിധികൾ ചെയ്യേണ്ടതും കേന്ദ്ര മാനവശേഷി വകുപ്പിന്റെ ചുമതലയാണ്. ഫാത്തിമയുടെ മരണം അതിന് നിമിത്തമാകട്ടെ എന്ന് കരുതാം.